Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ ഈത്തിലെ ആരാധനക്രമമനുസരിച്ച് ശ്ലീബ കാലം അഞ്ചാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:16-34 വാക്യങ്ങൾ.
വീണ്ടും അവൻ ശിഷ്യരോട് അരളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെപ്പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നോൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിലൊന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും.
ജീവിതകാലമൊക്കെയും എന്തിനെയൊക്കെയോ തേടിയും നേടിയും അലഞ്ഞ ഒരു സേനാധിപൻ അവസാന നാളുകളിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒന്നോർത്താൽ വളരെ കുറച്ച് കാര്യങ്ങളെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളൂ. തുറന്നിട്ടൊരു ജാലകം, ധ്യാനിക്കാനൊരു പുസ്തകം, പൂപാത്രത്തിൽ പുത്തനിലകളും പൂക്കളും, പിന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ സാന്നിധ്യം, ഇത്രയും മതി ജീവിതം അർത്ഥപൂർണമാക്കാൻ. വ്യക്തിജീവിതത്തിൽ വേറിട്ടൊരു ദർശനമുണ്ടാവുകയാണ് പ്രധാനം. ഒരു പൂവുകൊണ്ട് തോട്ടമുണ്ടാക്കാം, പിന്നെ പുഞ്ചിരി കൊണ്ട് കാർത്തിക വിരിയിക്കാം. ഹൃദയ നന്മ കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ദർശനങ്ങളുടെ കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഉടഞ്ഞ പ്രണയത്തിന്റെ വളപ്പൊട്ടിനു പോലും കരയിക്കുന്നൊരു സൗന്ദര്യമുണ്ട് എന്നോർക്കുക. ശേഖരിക്കാനുള്ള അടിസ്ഥാന ചോദന അല്ലെങ്കിൽ പ്രേരണാശക്തി ഓരോ മനുഷ്യനും എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു എന്ന് മനസ്സിലാക്കുക. വഴിയോരങ്ങളിൽ നിന്നും ഓരോരോ സാധനങ്ങൾ ശേഖരിച്ച് മാറാപ്പ് നിറയ്ക്കുന്ന താളം തെറ്റിയ മനസ്സുകളെ നാം ഇനി പരിഹസിക്കരുത്. മഞ്ഞപൊഴിച്ചപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രം ശേഖരിക്കുക എന്നായിരുന്നു ആകാശങ്ങളിൽ നിന്ന് ഉടയോന്റെ ശാഠ്യം. നാളത്തേക്കുള്ള മഞ്ഞ തിരയുന്നത് അല്ലെങ്കിൽ ശേഖരിക്കുന്നത് മറ്റൊരാളുടെ ഓഹരി അപഹരിക്കലാണെന്ന് അവിടുന്ന് താക്കീത് നൽകിയിരുന്നു. ക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്നന്നത്തെ അപ്പത്തിനായി മാത്രം പ്രാർത്ഥിക്കുക എന്ന്. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ജീവിതത്തിൽ ആർത്തിയുള്ളവർക്ക് ഇതൊന്നും ഒരിക്കലും മതിയാവില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. കെ ജെ യേശുദാസ് മനോഹരമായി പാടിയിട്ടുണ്ട്, ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, പിന്നെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം. ആകാശപ്പറവകളിൽ നിന്ന് പഠിക്കാനാണ് ക്രിസ്തു പറഞ്ഞത്. ശരിയാണ്, പല പാഠങ്ങളും ഒരു ഉപമ പോലെ ആകാശക്കിളികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് തീർച്ചയായും ഇതാണ്, നിറയെ കതിർമണികളുള്ള പാടത്തു നിന്ന് പോലും തൻ്റെ കൊക്കിലൊതുങ്ങുന്ന കതിർമണി മാത്രമേ ശേഖരിക്കാവൂ എന്നാണ് ആ പാഠം. നിറയെ കതിർമണികളുള്ള പാടമാണ് ഈ ഭൂമി. എനിക്ക് ഒരു മണി മാത്രം മതി സത്യമായിട്ടും. എന്നാൽ സ്വന്തമായി ശേഖരിക്കാനായി എല്ലാവരും നെട്ടോട്ടമോടുന്ന ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച സ്വതന്ത്രനായ ഫ്രാൻസിസിനെയാണ് എനിക്കിഷ്ടം. ബാല്യത്തിൽ ഒന്നിനുവേണ്ടിയും ഷഠിക്കാത്ത കുഞ്ഞിനെ പോഴനായി കരുതുന്നവരുണ്ടാകാം, സഹപാഠികളും അയൽക്കാരും പിന്നെ ചിലപ്പോൾ വീട്ടുകാരും. വളരെ ലളിതമായി ജീവിച്ച ഒരു ഗുരുവുണ്ടായിരുന്നു. എന്നിട്ടും കമ്പോളങ്ങളിലൂടെ കറങ്ങി നടക്കുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഗുരുവിന്റെ ഇത്തരം കിറുക്കൻ പെരുമാറ്റം ശിഷ്യനെ അത്ഭുതപ്പെടുത്തി. അങ്ങൊന്നും വാങ്ങുന്നില്ലല്ലോ ഗുരു. ശരിയാണ്, എനിക്ക് ആവശ്യമില്ലാത്ത എന്നാൽ അത്യാവശ്യമെന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തി ഈ ചന്തയിലെത്തുന്ന സാധനങ്ങളൊന്ന് കാണാനുള്ള കൗതുകമാണ് എന്റെ ഈ കിറുക്കിന് കാരണം മകനെ. പണത്തിന് മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനാവുമെന്ന് പറയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ എന്നൊരാൾ ഗുരുവിനോട് ചോദിച്ചു. ഇതാ നോക്കൂ, ഒരു കുഞ്ഞിനെ വിളിച്ച് ഒരാപ്പിൾ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നീങ്ങുമ്പോൾ അവനെ തിരികെ വിളിച്ച മറ്റൊരാപ്പിൾ കൂടെ നൽകിയാൽ അപ്പോൾ കുട്ടിയുടെ തുള്ളിച്ചാട്ടം അവസാനിച്ചു. ഒന്നുകൂടെ വിളിച്ച് തിരികെ വിളിച്ച മറ്റൊരാപ്പിൾ കൂടെ മൂന്നാമതൊരാപ്പിൾ കൂടെ നൽകിയാൽ അവന്റെ നടപ്പ് വളരെ പതുക്കെയായി. കൈകളിൽ നിന്ന് ആപ്പിൾ വഴുതി വീഴുമോ എന്ന് ഭയന്ന് കുട്ടി അവിടെ ഇരിക്കും. സ്വന്തം പരിമിതികളോട് വെറുതെ പൊരുത്തപ്പെടണമെന്ന് മാത്രമല്ല, അവയെ മനസ്സിലാക്കി സ്നേഹപൂർവം പുഞ്ചിരിക്കാനും നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് വിധി നിന്നിൽ ചുമത്തിയ ഒഴിവാക്കാനാവാത്ത കപ്പമല്ല, മറിച്ച് ദർശന വെളിച്ചത്തിൽ നീ നടത്തിയ ഹൃദയപൂർവമായ തിരഞ്ഞെടുപ്പാണ്, സന്നദ്ധതയാണ്. ബീഡി വലിച്ച് കടലോരത്ത് കിടക്കുന്നൊരു മനുഷ്യൻ. അപ്പോൾ ആ വഴി വന്ന ഗ്രാമത്തിലെ കാര്യക്ഷമതാ ഉദ്യോഗസ്ഥന് ഒരു ഇരയെ കിട്ടിയ സന്തോഷമായി. സ്നേഹിത, ഇങ്ങനെ മടിച്ചു കിടക്കരുത്, ഒത്തിരി കഠിനാധ്വാനം ചെയ്യണം കേട്ടോ. എന്നിട്ടോ? ഒരു ബോട്ട് വാങ്ങുക, പിന്നെ അതിൻ്റെ ലാഭം കൊണ്ട് അനേകം ബോട്ടുകൾ വാങ്ങാം, പിന്നെ വേണമെങ്കിൽ മത്സ്യ സംസ്കരണത്തിന് ഒരു ഫാക്ടറി, അങ്ങനെ പലതും പലതും നേടുക. എന്നിട്ടോ? എന്നിട്ടെന്നോ? പിന്നെ കറങ്ങുന്ന കസേരയിൽ കാറ്റും കൊണ്ട് ബീഡിയും വലിച്ചിരുന്നാൽ പോരെ. എന്താ സ്നേഹിത, അതിൻ്റെ ആയിരത്തിലൊന്ന് ബുദ്ധിമുട്ടില്ലാതെ ഞാനിപ്പോൾ ചെയ്യുന്നത് മറ്റെന്താണ്? മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സമ്പത്തില്ലാതെ മനുഷ്യന് ജീവിക്കാനാകുമോ? ഇല്ല. പ്രസിദ്ധ പിന്നണി ഗായിക ആശാ ഭോസ്ലെ ലതാ മങ്കേഷ്കറിന്റെ അനുജത്തി പറഞ്ഞതിങ്ങനെയാണ്, ദൈവം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഏറ്റവും ആവശ്യം പണമാണെന്ന്. പക്ഷേ സമ്പത്തുകൊണ്ട് ജീവിതം ധന്യമാകുന്നില്ല എന്ന് ക്രിസ്തു പറയാൻ കാരണമെന്താണ്? യേശുവിന് നസറത്തിലും ബദ്ലേഹത്തിലും എസ്റ്റേറ്റ് ഉണ്ടായിരുന്നിരിക്കണം. ജോസഫിന്റെ പൂർവികമായ സ്വത്ത് ബദ്ലേഹത്തിലായിരുന്നു. അതുകൊണ്ടാണ് പേരെഴുതിക്കാൻ സ്വന്തം നഗരമായ ബദ്ലേഹമിലേക്ക് പോയെന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നത്. പണിയെടുത്ത് സമ്പാദിച്ചത് നസറത്തിലായിരുന്നു. പിന്നെ വീടുപേക്ഷിച്ച് നാടോടിയായി തീർന്ന കാലത്ത് ക്രിസ്തുവിന് സമ്പത്തുകൊണ്ട് തന്നെ സഹായിച്ച ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സമ്പത്ത് യേശുവിനും ആവശ്യമായിരുന്നു. സമ്പത്ത് വേണ്ടെന്നല്ല ക്രിസ്തു പഠിപ്പിച്ചത്, ഐശ്വര്യം അഥവാ ഈശ്വരന്റെ അംശം സമ്പത്തുമായി ചേർന്നു പോകുന്നതായിട്ട് പഴയ നിയമവും വെളിപ്പെടുത്തുന്നുണ്ട് ജോബിന്റെ പുസ്തകത്തിൽ. സമ്പത്തുകൊണ്ട് ജീവിക്കാനാകുമെന്നാൽ ജീവിതത്തെ ധന്യമാക്കാൻ സമ്പത്തിനാകില്ല എന്ന് നാം മനസ്സിലാക്കുക. ദൈവസന്നിധിയിൽ നാം സമ്പന്നരാകണം. ഭൗതിക സമ്പത്തിനോടൊപ്പം ദൈവസന്നിധിയിലും സമ്പന്നരാകണമെന്നാണ് ക്രിസ്തുവിന്റെ അധ്യാപനം. ഇതിന്റെ അർത്ഥമെന്താണ്? ദൈവത്തെ മറന്ന് സ്വന്തം സുഖം മാത്രം തേടുന്നവർ ദൈവസന്നിധിയിൽ സമ്പന്നരല്ല. ധനികൻ പറഞ്ഞത് ആത്മാവേ തിന്നുകുടിച്ച് സന്തോഷിക്കൂ എന്നാണ്. അയാളുടെ മറ്റു വാക്കുകളും നാം ശ്രദ്ധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് വലിയ പണിയും, എന്നിട്ട് ധാന്യവും വിഭവങ്ങളുമെല്ലാം ശേഖരിച്ച് അവയിൽ വയ്ക്കും. ഞാനും എന്റേതുമെന്ന ചിന്തയല്ലാതെ മറ്റെന്തെങ്കിലും ചിന്ത ആ മനുഷ്യനുണ്ടോ? തന്നെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവരെ എങ്ങനെയാണ് ദൈവരാജ്യമേൽപ്പിക്കുക? തിന്നാനും കുടിക്കാനും സന്തോഷിക്കുവാനുമായി മാത്രം ജീവിക്കുന്നവനെയാണ് ബൈബിൾ ധനികനെന്ന് വിളിക്കുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ധനികരെ നിങ്ങൾക്ക് ദുരിതം ശാപം എന്ന്. പങ്കുവയ്ക്കുമെങ്കിൽ പണം നല്ലതാണെന്ന് പാപ്പ ഫ്രാൻസിസ് പറയുന്നുണ്ട്. സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുന്ന സമ്പാദ്യവും സമ്പത്തും അർത്ഥവത്തും നല്ലതുമാണ്. എന്നാൽ പൂഴ്ത്തിവയ്ക്കുന്ന സമ്പാദ്യം മോഷ്ടിക്കപ്പെടാവുന്നതും നശിച്ചു പോകുന്നതുമാണ്. അത് ആത്മനാശത്തിന് വഴിയൊരുക്കുന്നതുമാണ്. സമ്പത്തിലും അധികാരത്തിലും മിഥ്യയായ കാര്യങ്ങളിലുമാണ് മനുഷ്യന്റെ നിക്ഷേപമെങ്കിൽ അവിടെയായിരിക്കും അവന്റെ ഹൃദയവും അവന്റെ സകലതും. ഈ ഗാനം ആലപിച്ചത് KS ചിത്ര, ഗാനരചന അന്നമ്മ മാമൻ, സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലബാറിയത്തിലെ ആരാധനക്രമം അനുസരിച്ച് ശ്ലീബാകാലം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.